നമസ്കാരം ശ്രീ സജി ജോൺ, എസ് ബി എസ് റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം.
2016-2017 സാമ്പത്തിക വർഷം അവസാനിക്കുകയാണ്. ഈ വർഷത്തെ ടാക്സ് റിട്ടേൺസ് ചെയ്യുവാനായിട്ട് മിക്കവരും തന്നെ തയ്യാറെടുക്കുകയാണ്. ATO ഈ വർഷം പ്രത്യേകമായിട്ട് ഏതെങ്കിലും മേഖലകളെ ടാർഗറ്റ് ചെയ്യുന്നതായി പറയാൻ കഴിയുമോ, ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് ടാക്സ് റിട്ടേൺസ് സമർപ്പിക്കുമ്പോൾ?
ATO ഈ വർഷം കൂടുതലായിട്ടും ആ ഇലക്ട്രോണിക് സിസ്റ്റം കൂടുതലായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. കൂടുതൽ ഡേറ്റ മാച്ചിങ് സിസ്റ്റം ഈ വർഷം മുതൽ ഇംപ്ലിമെന്റ് ചെയ്യാനാണ് ATO പ്ലാൻ ഇട്ടിരിക്കുന്നത് ഈ വർഷം കൂടുതലായിട്ട് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച്. പിന്നെ കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഈ വർഷം സെൽഫ് എഡ്യൂക്കേഷൻ, പിന്നെ വർക്ക് റിലേറ്റഡ് മൊബൈൽ ഇന്റർനെറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് കൂടുതൽ ഈ വർഷം ശ്രദ്ധിക്കുമെന്ന് അവർ വാർണിംഗ് തന്നിട്ടുള്ളത്.
ഓക്കെ, അത് ഒന്നുകൂടി ഒന്ന് വിശദീകരിക്കാമോ? സെൽഫ് എഡ്യൂക്കേഷൻ മൊബൈൽ ഏത് രീതിയിലായിരിക്കും അത്? അതിന്റെ പ്രശ്നങ്ങൾ
എക്സ്പെൻസസ് എന്നുള്ളത് ഒരുപാട് പേരിൽ ക്ലെയിം ചെയ്യുന്നതിന് അതിന്റെ കാറ്റഗറി മാറി ക്ലെയിം ചെയ്യുന്നുണ്ട്. കാരണം നോർമൽ വർക്ക്, എക്സിസ്റ്റിംഗ് വർക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡി മാത്രമേ നമുക്ക് ക്ലെയിം ചെയ്യാൻ പാടുള്ളൂ. ഒരു പുതിയ ജോലി കിട്ടുന്നതിനോ അല്ലെങ്കിൽ വേറൊരു ലെവൽ ഓഫ് ജോബിനോ വേണ്ടിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഈ സെൽഫ് എഡ്യൂക്കേഷനിൽ വരാത്തത് കൊണ്ട് ഒത്തിരി പേരുടെ എഡ്യൂക്കേഷൻ ക്ലെയിംസ് കഴിഞ്ഞ വർഷത്തെ ഓഡിറ്റിൽ വ്യത്യാസം വന്നിട്ടുള്ളതായിട്ട് ഏറ്റവും കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ ഇന്റർനെറ്റും മറ്റുള്ള കാര്യങ്ങളും കൂടുതലും സ്റ്റഡി ഉള്ളവർക്ക് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരാറുണ്ട്. അതുപോലെ വർക്ക് റിലേറ്റഡ് ആയിട്ടും അപ്പോൾ അതിന്റെ പെർസെന്റേജ് പുറത്ത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുകയും അത് കൂടുതൽ അതിനെ പറ്റി വെരിഫൈ ചെയ്യും എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവരുടെ ഒരു നോട്ടിഫിക്കേഷൻ കിട്ടിയിരിക്കുന്നത്. കൂടുതലായിട്ടും ഈ വർഷം മുതൽ കൂടുതൽ അവർ ഡേറ്റ മാച്ചിങ് സിസ്റ്റം അഡോപ്റ്റ് ചെയ്യുന്നതാണ്. ഈവൻ ക്രെഡിറ്റ് കാർഡിന്റെ ട്രാൻസാക്ഷൻസും അവർക്ക് കിട്ടും എന്നുള്ളതാണ് ATO ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്.
ഈ വർഷം റെന്റൽ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ യൂബർ ഡ്രൈവർമാരെയും ഒക്കെ ATO ലക്ഷ്യമിടുന്നതായിട്ട്, ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് ലക്ഷ്യമിടുന്നതായിട്ട് മാധ്യമങ്ങളിൽ വായിച്ചു. ഇതിന്റെ ഒരു കാരണം എന്താണ്?
മെയിൻ ആയിട്ട് യൂബർ പല ആൾക്കാർക്കും ഇതുവരെ ABN എടുക്കാതെയും GST രജിസ്റ്റർ ചെയ്യാതെയും ഓടുന്നതായിട്ട് ATO ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ വർഷം അത് 100% അവരുടെ ATO അണ്ടറിൽ കൊണ്ടുവരുന്നതിനായിട്ടുള്ള സമയം ATO ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു. ക്ലയൻസിന് ഓൾറെഡി ലെറ്റേഴ്സ് മോസ്റ്റ് ഓഫ് ദി ക്ലയൻസിന് കിട്ടിയിട്ടുണ്ട്. ഇനിയും യൂബർ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ള വാർണിങ്ങും പ്ലസ് അതിനുള്ള കണ്ടിന്യൂസ് എഫേർട്ട് ATO സൈഡിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. യൂബർ ഡ്രൈവേഴ്സ് അവരുടെ എക്സ്പെൻസസ് ബില്ലുകൾ എല്ലാം കൃത്യമായി സൂക്ഷിച്ചു വെക്കുകയും GST മൂന്ന് മാസം കൂടുമ്പോൾ ബാസ് ലോഡ് ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കണം. റെന്റൽ പ്രോപ്പർട്ടിയിൽ മെയിൻ ആയിട്ട് ഈ വർഷം ഹോളിഡേ ഏരിയകളിലുള്ള ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടിയിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഹോളിഡേ ഹോംസ്, അത് വർഷത്തിൽ ഫുൾ ടൈമും അത് അവൈലബിൾ ആയിരിക്കുന്നില്ല മാർക്കറ്റിൽ ഫോർ റെന്റ്. പിന്നെ കുറച്ച് സമയങ്ങളിൽ ഈ ഓണേഴ്സ് തന്നെ അതിൽ താമസിക്കുന്നതായിട്ടും ATO നോട്ടിഫൈഡ് ആയിട്ടുണ്ട്. ഇവരുടെ ക്ലെയിമിൽ എല്ലാ ക്ലെയിമും അപ്രോപ്രിയേറ്റ് ആയിരിക്കണം എന്നുള്ളതാണ് ATO റെഗുലേഷൻ. കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ഓഡിറ്റുകളിൽ അവരുടെ പെർസെന്റേജിൽ ക്രമക്കേടുകൾ നടക്കുന്നതായിട്ട് ATO കണ്ടെത്തിയിട്ടുണ്ട്.
ഇത്തരം ഇങ്ങനെ ക്രമക്കേടുകൾ കാണുമ്പോൾ ATO എന്താണ് ശരിക്കും ചെയ്യുക?
ATO അവരുടെ എക്സ്പെൻസസ് ഡിസലവ് ചെയ്ത് വാട്ട് എവർ ടാക്സ് അവരുടെ ലെസ് ആയിട്ട് അവിടെ അടച്ചിട്ടുണ്ടോ അതിന്റെ 25-95% പെനാൽറ്റി ആഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി ആണുണ്ട്.
സജി ജോൺ, ഈ വർഷം ടാക്സ് റിട്ടേൺ സമർപ്പിക്കുന്നവർക്ക് ക്രമക്കേടുകൾ ഒഴിവാക്കുന്നതിനായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനായിട്ട് കഴിയുക?
കൂടുതൽ അറ്റൻഷൻ ടു ഡീറ്റെയിൽ ആണ് കൂടുതലായിട്ട് ഇതിനകത്ത് വരിക. കൂടുതലും ആളുകൾ ടാക്സ് റിട്ടേൺ ചെയ്യുന്ന സിമ്പിൾ വേയിൽ എടുക്കുകയും ഒരു അപ്രോക്സിമേറ്റ് എമൗണ്ട്സ് അതിൽ ആഡ് ചെയ്യുകയും ചെയ്യാണ് പതിവ്. അതിൽ കൂടുതൽ ആക്യുറസി കൊണ്ടുവരുന്നതിന് ശ്രമിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. അതിന്റെ രണ്ടാമത് എല്ലാത്തിന്റെ റെക്കോർഡുകൾ നമ്മൾ നോട്ടീസ് ഓഫ് അസസ്മെന്റ് മുതൽ 5 വർഷം വരെ സൂക്ഷിക്കണം എന്നുള്ളതാണ് ATO റെഗുലേഷൻ. ബില്ലുകളും റിലേറ്റഡ് എക്സ്പെൻസിന്റെ എല്ലാ സപ്പോർട്ടുകളും നമ്മൾ 5 വർഷം വരെ സൂക്ഷിക്കാൻ ബാധ്യസ്ഥരാണ്.
അപ്പോൾ ഒരു തെറ്റ് വരാത്ത രീതിയിൽ ഉറപ്പു വരുത്തുന്നതിന് കൂടുതലായിട്ട് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ കഴിയുമോ?
ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ ടാക്സ് റിട്ടേണിനെ കുറച്ചുകൂടി ആളുകൾ സീരിയസ് ആയി കാണുക. ഇത് വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമുള്ള ഒരു ഫോർമാലിറ്റി ആയതുകൊണ്ട് അത് മറന്നുപോയി അല്ലെങ്കിൽ അത് സൂക്ഷിക്കാൻ പറ്റിയില്ല എന്നൊരു എക്സ്ക്യൂസസ് ഒത്തിരി പേർ എടുക്കുന്നുണ്ട്. അതുപോലെ ഇത് സൂക്ഷിക്കുക എന്നൊരു വലിയ ഹാർഡായ ജോബാണ് എന്നൊക്കെ പറയുന്നുണ്ട്. കൂടുതലും ഇപ്പം നമ്മളെ ബില്ലുകൾ കാര്യങ്ങൾ ഇന്നത്തെ ടെക്നോളജി അനുസരിച്ച് സ്കാൻ ചെയ്ത് നമുക്ക് കീപ്പ് ചെയ്യാവുന്ന ഒരു സിസ്റ്റത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ATO അങ്ങനെയുള്ള കാര്യങ്ങൾ സ്കാൻ സേവും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ബില്ലുകൾ. അപ്പോൾ അതെല്ലാം സ്കാൻ ചെയ്ത് സൂക്ഷിക്കുകയും അതുപോലെ ഡീറ്റെയിൽസ് എല്ലാം ഡയറി എൻട്രി പ്രോപ്പറായി നോട്ട് ചെയ്യുകയും നമുക്ക് ബാക്കിലേക്ക് ഒരു റെഫറൻസിൽ നോക്കാനുള്ള ഇൻഫർമേഷൻ എപ്പോഴും കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്.
ഓക്കെ, ഇതുകൂടാതെ ഏതൊക്കെ മേഖലകളിൽ, ഒരു പ്രത്യേക മേഖല എടുത്തു കഴിഞ്ഞാൽ അതിൽ എന്തെല്ലാം ക്ലെയിം ചെയ്യാം, എന്തെല്ലാം ക്ലെയിം ചെയ്യാൻ പാടില്ല എന്നുള്ളതിൽ പലർക്കും സംശയമുണ്ടാകാം. ഇവിടെയും ക്രമക്കേടുകൾ പലപ്പോഴും ATO കാണാറുണ്ടല്ലോ.
റിലേറ്റഡ് മോസ്റ്റ് ഓരോ എംപ്ലോയ്മെന്റിനും അതിന്റേതായ എക്സ്പെൻസസ് വേരി ചെയ്തിട്ടാണ് ഇരിക്കുക. സാധാരണ ഓരോ ട്രാവൽ, ഒരു എംപ്ലോയ്മെന്റിൽ നോർമൽ എംപ്ലോയ്മെന്റിൽ പോകുമ്പോൾ ട്രാവൽ നമുക്ക് പ്രൈവറ്റ് എക്സ്പെൻസ് ആയിട്ട് വരിക. പല ആളുകളും അത് നമ്മൾ ഗോയിങ് ടു വർക്ക് ആൻഡ് കമ്മിങ് ബാക്ക് വർക്ക് അതൊരു നോർമൽ ജോബിന്റെ പാർട്ടായിട്ട് തന്നെ കൺസർ ചെയ്യാറുണ്ട്. അതുപോലെ യൂണിഫോം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കമ്പൾസറി വർക്ക് യൂണിഫോം ലോഗോഡ് ആയിരിക്കണം. അങ്ങനെ ഓരോ പ്രൊഫഷൻ ഡിപ്പെൻഡ് ആണ് ഓരോ ക്ലെയിംസും വരിക. ഒരു നോർമൽ വേയിൽ അങ്ങനെ ATO ഒരു ആവറേജ് ക്ലെയിം ആയിട്ടുള്ള പ്രോസ്പെക്ടീവ്സ് അവിടെ അലൗഡ് ആയിട്ടില്ല. അതായത് നമ്മൾ അതിന്റെ ഒരു കാറ്റഗറിയെ പറ്റിയുള്ള ഒരു അവയർനെസ് കുറവ്, പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് അല്ലെങ്കിൽ സിമ്പിൾ ഡ്രസ്സ് നോർമൽ നമ്മൾ മേടിക്കുന്ന ജിമ്മിൽ പോകുന്ന ഷൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് ഒരു യൂണിഫോം ലെവലിലാണ് എന്ന് വിചാരിക്കുന്ന ആളുകൾ ഒത്തിരി പേരുണ്ട്. ഓരോ പ്രൊഫഷണൽ പ്രൊട്ടക്റ്റീവ് വർക്ക് ബൂട്ട്സ് അല്ലെങ്കിൽ നോൺ സ്ലിപ്പ് വർക്ക് വെയർ അത് ഓരോ പ്രൊഫഷണലിനും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വരിക. അതുപോലെ യൂണിഫോം എന്ന് പറയുന്നത് നോർമൽ സിമ്പിൾ ഒരു ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ് ആ ഒരു ഒരു കാറ്റഗറി വരുന്ന ഡ്രസ്സ് ഒരു ഹോട്ടലിൽ പോകുന്നു, നോർമൽ വൈറ്റ് ഡ്രസ്സ് ഇടണം, അതൊരു യൂണിഫോം കാറ്റഗറിയിലല്ല വരിക. കാരണം അത് കോമൺ ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു യൂണിഫോം ആയതുകൊണ്ട് ആ സമയത്ത് അതിൽ ലോഗോയുടോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്രൊഫഷണൽ ഷെഫ് കോട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു സ്പെസിഫൈഡ് ആണെങ്കിലാണ് ആ ഒരു കാറ്റഗറിയിൽ എത്തുക.
ഇനി ഓരോരുത്തർക്കും ലഭിക്കുന്ന വേതനം ഇംഗവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എടിഒക്ക് സമർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
അതായത് എല്ലാ നമ്മൾ ടാക്സ് റിട്ടേൺ ചെയ്യുമ്പോൾ പാർട്ട് ടൈം ആയിട്ട് പല സ്ഥലങ്ങൾ വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തെയും പി എ വജി സമ്മറി കളക്ട് ചെയ്യാനും അത് ഇൻക്ലൂഡ് ചെയ്യാനും ശ്രദ്ധിക്കണം. അതുകൂടാതെ ഏതെല്ലാം ബാങ്ക് അക്കൗണ്ടുകൾ, പലർക്കും പല പല ബാങ്ക് അക്കൗണ്ടുകളിൽ ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടാവാം, അതുപോലെ ചിലർക്ക് ഷെയർസ് ഡിവിഡൻ്റ് ഉണ്ടാവാം, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യാനുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈവൻ ടാക്സ് ഏജന്റ് അടുത്ത് പോകുന്ന ആൾക്കായാലും ഒരു ഡീറ്റെയിൽസ് ആയിട്ട് പോയാൽ ടാക്സ് ഏജന്റിന് ഇൻഡിപെൻഡൻ്റ് എല്ലാം എവിടെയൊക്കെ അക്കൗണ്ട് ഉണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ള കറക്റ്റായിട്ട് അറിവുണ്ടായിരിക്കണം എന്നില്ല. അപ്പം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന അനുസരിച്ചാണ് അവർ ഡേറ്റ എൻട്രി ചെയ്യുന്നത്. അപ്പോൾ ഏതെല്ലാം തരത്തിലുള്ള ഇൻകം ഉണ്ടോ, അതായത് എ ബി എൻ എയിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടാവാം, യൂബർ ഓടിക്കുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ ഓൺലൈൻ ട്രേഡിംഗ് ചെയ്യുന്നവരുണ്ടാവാം, ഇൻട്രസ്റ്റ് കിട്ടുന്നവരുണ്ടാവാം, അങ്ങനെ എന്തെല്ലാം ഇൻകം ഉണ്ടോ എല്ലാ ഇൻകവും ടാക്സ് ഏജന്റിനോട് പറയുക, അല്ലെങ്കിൽ ടാക്സ് റിട്ടേണിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കണം. അതുപോലെ നമ്മൾ മേടിക്കുന്ന വർക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ എക്സ്പെൻസസിൻ്റെയും ബില്ലുകൾ സൂക്ഷിക്കാനും, അല്ലെങ്കിൽ ബില്ലില്ലാത്ത $10 താഴെയുള്ള ഐറ്റംസ് അപ് ടു $200 ഒരു വർഷം നമുക്ക് എറ്റിഒ ഡയറി എൻട്രി സപ്പോർട്ടായിട്ട് സ്വീകരിക്കാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഡയറിയിൽ എൻട്രി ചെയ്യുകയും സൂക്ഷിച്ചു വയ്ക്കുകയും വേണം. ടാക്സ് റിട്ടേൺ കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന നോട്ടീസ് ഓഫ് അസസ്മെന്റ് മുതൽ 5 വർഷം വരെയാണ് എടിഒ നമ്മളോട് റെക്കോർഡ് ആവശ്യപ്പെടാൻ സാധ്യതയുള്ളത്. ആ 5 വർഷത്തിനുള്ളിൽ നമ്മൾക്ക് ആവശ്യപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ആ റെക്കോർഡ് സൂക്ഷിക്കേണ്ട, നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാവുന്നതാണ്.
ഓക്കെ, ഇനി മുൻവർഷങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റ് വന്നിട്ടുള്ളതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ എന്താണ് ചെയ്യാൻ കഴിയുക?
നമുക്ക് 2 വർഷം വരെ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് തന്നെ അമെൻമെന്റ് ചെയ്യാവുന്നതാണ്. ടാക്സ് റിട്ടേൺ നമുക്ക് അമെൻഡ് ചെയ്യാം 2 വർഷത്തിനുള്ളിൽ. നമുക്ക് ടാക്സ് റിട്ടേൺ ചെയ്തിട്ട് 2 വർഷത്തിനുള്ളിൽ ആണെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ നമുക്ക് എടിഒയിൽ ഡയറക്റ്റ് നമുക്ക് അമെൻമെന്റ് ചെയ്യാവുന്നതാണ്. അതിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒബ്ജക്ഷൻ ഫയൽ ചെയ്യാവുന്നതാണ്.
ഓക്കെ, ഒബ്ജക്ഷൻ ഫയൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്?
ഒബ്ജക്ഷൻ ഫയൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉണ്ടായിരുന്ന 2 വർഷത്തിനുള്ളിൽ ആണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ടാക്സ് പോർട്ടലിൽ നമുക്ക് ഡയറക്റ്റ് നമുക്ക് ടാക്സ് റിട്ടേൺ അമെൻഡ് ചെയ്യാം. 2 വർഷത്തിന് മുകളിലായ പീരീഡ് ആണെങ്കിൽ നമുക്ക് എടിഒയിൽ സബ്മിഷൻ കൊടുക്കാം. അതിന് തന്നെ ഒരു മിസ്റ്റേക്സ് ഉണ്ട്, അത് റിവേഴ്സ് ചെയ്യണമെന്ന് പറയുമ്പോൾ എടിഒ ഓട്ടോമാറ്റിക്കലി അത് റിവേഴ്സ് ചെയ്യും.
ഓക്കെ, ഇപ്പോൾ നമ്മൾ ടാക്സ് റിട്ടേൺ സമർപ്പിച്ച് കഴിയുമ്പോൾ എടിഒയുടെ കയ്യിൽ നിന്ന് അത് ശരിയാണോ അല്ലെങ്കിൽ തെറ്റാണോ എന്ന് പറഞ്ഞുള്ള ഒരു റിപ്പോർട്ട് വരുമല്ലോ,
ആവറേജ് നോട്ടീസ് ഓഫ് അസസ്മെന്റ്.
അതെ, അതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യാൻ കഴിയുക?
സാധാരണ സംശയങ്ങൾ എടിഒയ്ക്ക് വന്നാൽ അത് ഹോൾഡ് ചെയ്യുകയും അത് ക്ലിയർ ചെയ്യുന്ന ശേഷമാണ് നോട്ടീസ് ഓഫ് അസസ്മെന്റ് ഇഷ്യൂ ചെയ്യാറ് ഫസ്റ്റ് പോയിന്റിൽ. പിന്നെ 99% എടിഒ ഒരു ഗുഡ് ഫെയ്ത്തിൽ ഫസ്റ്റ് മൊമെന്റിൽ നമ്മളുടെ റിട്ടേൺസ് അസസ് ചെയ്ത് നോട്ടീസ് ഓഫ് അസസ്മെന്റ് ഇഷ്യൂ ചെയ്താലും പിന്നീട് വരുന്ന വർഷങ്ങളിൽ അത് ഓഡിറ്റ് ചെയ്യാനുള്ള സാഹചര്യമുണ്ട്.
ഇനി ഫാമിലി ടാക്സ് ബെനിഫിറ്റും ടാക്സ് റിട്ടേൺ സമർപ്പിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്?
നമ്മൾക്ക് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് കൂടാതെ ടാക്സ് റിട്ടേൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് ഫാമിലി ടാക്സ് ബെനിഫിറ്റ് അല്ലെങ്കിൽ ഫാമിലി അങ്ങനെയുള്ള ഏരിയ ഉള്ള ഹസ്ബൻഡ് ആൻഡ് വൈഫ്സ് ഉണ്ടാവാം. അപ്പൊ അവർ രണ്ടുപേരുടെയും ടാക്സ് റിട്ടേൺ ഒന്നിച്ച് ചെയ്യുന്നതാണ് അവർക്ക് കൂടുതൽ ഈസി ആകുക. അവർക്ക് ഏറ്റവും നമുക്ക് ഗവൺമെന്റിൽ നിന്നുള്ള ബെനിഫിറ്റ്സ് കിട്ടിയിരിക്കുന്നത് കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ഇൻകം കമ്പൈൻ ചെയ്തിട്ടാണ്. അവർ ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഫാമിലി അസിസ്റ്റൻസുമായിട്ടുള്ള കറസ്പോണ്ടൻസ് അല്ലെ കമ്മ്യൂണിക്കേഷൻ കുറയ്ക്കാവുന്നതാണ്. അതുപോലെ അവരുടെ ബെനിഫിറ്റ്സ് അപ്പോൾ കറക്റ്റായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. പിന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രോപ്പറായിട്ട് ഡിസ്ക്ലോസ് ചെയ്യുകയും അതിനുള്ള റെക്കോർഡ് സൂക്ഷിക്കുകയും ചെയ്യണം. എ ബി എൻ ഇൻകം ഉള്ള ആളുകളുണ്ട്, ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നവർ, യൂബർ ഓടിക്കുന്നവർ, അവർ പ്രോപ്പറായ ബുക്ക് കീപ്പിംഗ് ചെയ്യുകയും അവരുടെ എക്സ്പെൻസസ് എല്ലാം ഡിഡക്ട് ചെയ്ത് നെറ്റ് ഇൻകം അതിൽ ഇൻക്ലൂഡ് ചെയ്യുകയും വേണം. ഇതാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ.
ഓക്കെ, ഇപ്പോൾ തെറ്റ് ക്രമക്കേടുകളൊക്കെ കാണുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ഒരു പെനാൽറ്റീസ് ആണെന്നൊന്ന് കുറച്ചുകൂടെ വിശദീകരിക്കാൻ കഴിയുമോ? കാരണം
എടിഒ ഓഡിറ്റ് ചെയ്യുന്ന ഓഫീസർ വെരിഫൈ ചെയ്യുന്ന ഓഫീസറുടെ ഡിസ്ക്രിപ്ഷനാണ് അതിനകത്ത് പെനാൽറ്റി ഇടുന്നത്. 25 to 95 എന്ന് പറയുന്നത് അയാൾ അദ്ദേഹത്തിന്റെ ഡിസ്ക്രിപ്ഷനാണ്. അതിൽ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന എക്സ്പീരിയൻസിൽ അയാളുടെ എത്രമാത്രം ഇതിനകത്ത് ഫ്രോഡുലന്റ് ആണ്, മിസ്റ്റേക്ക് ഉള്ളതാണ് എന്നുള്ളതാണ്. അതനുസരിച്ചായിരിക്കും അവർ പെനാൽറ്റി ആഡ് ചെയ്യുന്നത്. അതുപോലെ ടാക്സ് റിട്ടേൺ ചെയ്യാത്ത ആളുകൾ, അവർക്ക് ഈ എക്സാമ്പിൾ ഇൻകം ഇല്ല, ഒരു സ്റ്റുഡൻ്റ് ആണ്, അവർക്ക് ടാക്സ് ഫയൽ നമ്പർ ഉണ്ടെങ്കിൽ എടിഒയിൽ October 31st മുമ്പായിട്ട് അവർക്ക് നോ ഒബ്ലിഗേഷൻ ഫയൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ടാക്സ് റിട്ടേൺ ലോഡ് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ ഈ വർഷം $930 ആണ് അറ്റ് ദ മൊമെന്റ് പെനാൽറ്റി ആയിട്ട് എടിഒ ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ടാക്സ് ഇൻകം ഇല്ല എന്ന് കരുതി ടാക്സ് റിട്ടേൺ നമുക്ക് എടിഒനെ ഇൻഫോം ചെയ്യേണ്ട എന്നുള്ള ഒരു ആൾക്കാർക്കൊരു മിസ് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. അത് എടിഒനെ ഡെഫിനറ്റ് ആയിട്ടും നമ്മൾ ടാക്സ് റിട്ടേൺ ചെയ്യേണ്ട എങ്കിലും അത് ഇൻഫോം ചെയ്തിരിക്കണം.
വളരെ നന്ദി ശ്രീ സജി ജോൺ, SBS മലയാളത്തോട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചതിന്.
താങ്ക് യു.